യൂദായുടെ ലേഖനത്തിന് എത്ര അധ്യായങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക് പറയാമോ? യൂദായുടെ ലേഖനത്തിന് ഒരധ്യായമേ ഉള്ളൂ. അതില് നമുക്ക് അതിന്റെ 21-ാമത്തെ വാക്യവും അതിന്റെ 24-ാമത്തെ വാക്യവും വായിക്കാം. യൂദായുടെ ലേഖനം 21-ഉം 24-ഉം വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളി. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളി. അതിന്റെ 24-ാമത്തെ വചനം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് നോക്കുക. രണ്ട് പദപ്രയോഗങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് ഈ രാവിലെ ശ്രദ്ധിക്കാം. 21-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടത് എന്താ? അവിടെ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളി എന്ന് പറയും. അതിന്റെ 24-ാമത്തെ വചനത്തിൽ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. രണ്ട് വചനത്തിലും ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗം സൂക്ഷിച്ച് എന്നുള്ളതാണ്. അതിന്റെ 21-ാമത്തെ വചനത്തിൽ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളി എന്നൊരു പ്രബോധനമാണ്. അത് ആ സൂക്ഷിക്കേണ്ടത് ആരാ സൂക്ഷിക്കേണ്ടത്? അവിടെ സൂക്ഷിക്കേണ്ടത് ആരാണ്? ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളി എന്ന് പറയുമ്പോൾ ആ സൂക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്കാണ്. നമുക്കാണ്. നമ്മൾ തന്നെ സൂക്ഷിച്ചുകൊള്ളണം. നമ്മൾ അങ്ങനെ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ ദൈവം ഒരു കാര്യം ചെയ്യും. ദൈവം എന്ത് ചെയ്യും? അതിന്റെ 24-ാമത്തെ വചനത്തിൽ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കും. നോക്കുക, നമ്മള് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഗൌരവമായിട്ട് ഈ കാര്യങ്ങളെ എടുത്ത് മുന്നോട്ട് പോകുന്ന പലരുടെയും ജീവിതത്തിൽ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, പ്രതീക്ഷിക്കുന്ന രീതിയിലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ തന്നെ ഒരു പുരോഗതി കാണാതെ ഇരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഇങ്ങനെ എത്ര നാൾ പോകാനൊക്കും. ആദ്യം കർത്താവിനെ കണ്ടുമുട്ടിയപ്പോ അല്ലെങ്കിൽ രക്ഷയിലേക്ക് വന്നപ്പോൾ വലിയ സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാള് കഴിയുമോറും അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അങ്ങ് പോവുകയാണോ? ഇങ്ങനെ അങ്ങ് പോയാൽ ഒരു പടക്കം അങ്ങ് കത്തിത്തീരുന്നത് പോലെ അങ്ങ് കത്തിത്തീർന്ന് ഒന്നുമില്ലാത്തവനായിട്ട് ദൈവത്തോടുള്ള സ്നേഹവും പോയി. ഒന്നുമില്ലാത്തവനായിട്ട് ഞാൻ അങ്ങ് അസ്തമിച്ചു പോകുമോ? ഞാൻ വീണു പോകുമോ? ആരോഗ്യകരമായ ഒരു ഭയം അത് നല്ലതാണ്. പക്ഷേ ഇവിടെ യൂദ തന്റെ ലേഖനം സമാപിപ്പിക്കുമ്പോ താൻ പറയുന്നത് എന്താ? വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കല്ല, മറിച്ച് ആർക്കാണ്? ദൈവത്തിനാണ് നമ്മളെ വീഴാതെ സൂക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം. പ്രിയമുള്ളവരെ, അതെത്ര വലിയൊരു ആശ്വാസവും സ്വാതന്ത്ര്യവുമാണ് നമുക്ക് തരുന്നത്. നമ്മളെ വീണു പോകാതെ നിലനിർത്തുന്നതിന്റെ ഉത്തരവാദിത്വം കർത്താവിനാണ്. അവിടുന്ന് നമ്മളെ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സന്തോഷമുള്ളവർക്കെല്ലാം ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. സഹോദരി, നീ വിഷമിച്ചു പോകല്ലേ? ഇത് എങ്ങനെ പോകാനൊക്കും? ഇങ്ങനെ കൊല്ലോ പോകാനൊക്കുമോ? തകർന്നു പോകുമോ? വീഴാതെ എന്നെ സൂക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു പാട്ടില്ലേ, വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ. അതൊക്കെ പാടുമ്പോ പലരും ഒരു സ്വയസഹതാപത്തിൽ അങ്ങ് പാടുന്ന പോലെ തോന്നും. ഞാനിപ്പോ വീണു പോകും, അയ്യോ വീഴാതെ എങ്ങനെ നിൽക്കും? അത് ആ പാടുമ്പോ അല്ലെങ്കിൽ പറയുമ്പോ പലരുടെയും വിചാരം, നമ്മളാ നിൽക്കുന്നത്, നമ്മുടെ സൂക്ഷ്മത കൊണ്ടാ നിൽക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന പോലെ നമുക്ക് തോന്നും. എന്നാൽ ദൈവവചനത്തോട് അടുത്ത് വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? നമ്മളെ വീഴാതെ നിർത്തുന്നത് അവിടുന്നാണ്. ദൈവം അത് ചെയ്യും. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയങ്ങൾ ആ ഉറപ്പുകൊണ്ട് നിറയട്ടെ. ഇനി ഒരിക്കലും ഓ ഞാന് എന്റെ ബലം കൊണ്ട് നിൽക്കുന്നു, അല്ലെ ഞാൻ മുറുകെ പിടിച്ചില്ലെങ്കിൽ ഞാൻ പോകും, ഈ നിലയിലുള്ള ഒരു അനാരോഗ്യകരമായ ഒരു സംശയത്തിനുമായിട്ട് കലർന്നു വരുന്ന ഒരു പേടി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വരാം. വീഴാതെ നമ്മളെ നിർത്തുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ കർത്താവിനാണ്. അത് അവിടുന്ന് ചെയ്യും. അവിടുന്ന് അങ്ങനെ ചെയ്യുമ്പോ പ്രിയമുള്ളവരി, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതെന്താ? അതിന്റെ 21-ാമത്തെ വചനം, ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊള്ളി. അപ്പൊ നിങ്ങൾ പറയും, സഹോദരൻ വലിയ കാര്യമായിട്ട് പറഞ്ഞല്ലോ, ഇതിന്റെ വീഴാതെ നിർത്തുന്നതിന്റെ ഉത്തരവാദിത്വം എല്ലാം ദൈവത്തിനാണെന്ന്. ഞങ്ങളും സൂക്ഷിക്കണമല്ലോ. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളി എന്ന് പറയുമ്പോ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചെന്നിരിക്കാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊള്ളി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? അർത്ഥമാക്കുന്നത് എന്താ? ദൈവസ്നേഹത്തിന്റെ സ്റ്റേ വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ഗോഡ്സ് ലവ്, ദൈവസ്നേഹത്തെ കുറിച്ചൊരു ഒരു സംശയമില്ലാതെ ഏത് പരിതസ്ഥിതിയിലും നമ്മൾ തീർത്തും ആ പറയാറുണ്ടല്ലോ, നമ്മൾ ഏറ്റവും അടുത്തട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്തും ദൈവം സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, ആ കാര്യത്തിൽ ഒരു സംശയമില്ലാതെ നമ്മൾ നിന്നാൽ മതി. ദൈവസ്നേഹത്തെ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ വളരെ വളരെ ലളിതമായ ഒരു അർത്ഥം എന്ന് പറയുന്നത് അതാണ്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ പ്രിയമുള്ളവരെ? അതൊരു പ്രയാസമുള്ള കാര്യമാണോ? വലിയൊരു പാടുപെട്ട കാര്യമാണോ? എന്താ അവിടെ ചെയ്യുന്നത്? ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം ഒരിക്കലും വിട്ടുകളയരുത് എന്നതാണ് അവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിന്റെ നമ്മളോടുള്ള തലത്തിലുള്ള പ്രായോഗികമായ തലത്തിലുള്ള വളരെ ലളിതമായ അർത്ഥം എന്ന് പറയുന്നത് അതാണ്. നാം ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ ദൈവസ്നേഹത്തെ സംശയിക്കാൻ പ്രേരിപ്പിച്ചാലും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു പക്ഷേ ഒരു അധപ്പതനത്തിലേക്ക് പോയി, ഓ ഇനി എനിക്കൊരു മടങ്ങി വരവിന് കഴിയുമോ എന്നുള്ള നിലയിൽ അതിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ചെന്നാലും അവിടെയും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടെങ്കിൽ അവന് മടങ്ങി വരാനായിട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് നമ്മൾ അതാണ് കാണുന്നത്. മുടിയൻ പുത്രൻ അവൻ പോയി 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 പിന്മാറിപ്പോയി ചെന്ന് പതിച്ച ആ സ്ഥലം എവിടുന്നാ? പിതാവിനോട് വഴക്കുണ്ടാക്കി. പിതാവ് ജീവിച്ചിരിക്കുമ്പോ സ്വത്തിന് അവകാശം പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്നത്തെ യഹൂദ നിയമപ്രകാരം പിതാവ് നീ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയുന്നതിന് തുല്യമാണ്. നിന്റെ എനിക്ക് ഒന്നും വേണ്ട, സ്വത്ത് എനിക്ക് വീതം വെച്ച് തരണം എന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പിതാവിനോട് പറയുന്നത് അവിടുത്തെ അന്നത്തെ മര്യാദ അനുസരിച്ച് ആ നിലയിൽ ഒരു കാര്യമാണ്. ആ നിലയിൽ അവൻ പറഞ്ഞു, വിഭാഗിച്ച് കിട്ടിയതോ? കിട്ടിയത് വിറ്റ് പണമാക്കി അതും കൊണ്ട് ദൂരദേശത്ത് പോയി അവന് കണ്ടമാനം അത് കളഞ്ഞു. ഒടുവില് വയറ് നിറയ്ക്കാൻ ഇടമില്ലാതെ അവന് പന്നിയെ വളർത്തുക. പന്നി എന്ന് പറയുന്നത് യഹൂദന് ഏറ്റവും നിഷിദ്ധമായ സാധനമാണ്. ഏറ്റവും നിഷിദ്ധമായ സാധനമാണ് പന്നി. ആ പന്നിയെ മേയ്ക്കുക, ആ പണി ഏറ്റവും ശപിക്കപ്പെട്ട നിന്ദ്യമായ ആ കാര്യം ചെയ്യും. അതും പോട്ടെ, അത് കഴിഞ്ഞിട്ട് പന്നി തിന്നുന്ന സാധനം കൊണ്ട് വയറ് നിറപ്പാനായിട്ട് അവൻ ആഗ്രഹിച്ചു. നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ച് വായിക്കണം. ചിലർ വിചാരിക്കുന്നത് അവൻ പന്നിയുടെ വാളവരെ കൊണ്ട് വയറ് നിറച്ച് സുഖമായിട്ട് അവിടെ ജീവിച്ചതാ. അങ്ങനല്ല, നമ്മളത് ശ്രദ്ധിച്ച് വായിച്ചാൽ അത് അതുകൊണ്ടേലും വയറ് നിറയ്ക്കാമെന്ന് വിചാരിച്ചു, അതും അവന് കിട്ടിയില്ല. എത്ര നിർഭാഗ്യകരം, എത്ര എത്ര ഒരാൾ ചെന്നുപെടുന്നതിന്റെ അധപ്പതനത്തിന്റെ നെല്ലിപ്പലക എന്ന് പറയുന്നതാണ് നമ്മൾ മുടിയൻ പുത്രനെ സംബന്ധിച്ചിടത്തോളം, സുഹൃത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത്. പക്ഷേ അവന് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു. എന്താ? അവിടെ ആ പന്നിക്കൂട്ടിൽ വാളവര പോലും കഴിക്കാൻ കഴിയാതെ വിശപ്പിൽ അവൻ ഇരുന്നപ്പോഴും പിതാവിന്റെ സ്നേഹത്തെ കുറിച്ച്, എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന കാര്യത്തിൽ അവന് ഒരു ഉറപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്കിങ്ങനെ പറയാം, ദൈവസ്നേഹത്തിൽ അവൻ അവനെ തന്നെ സൂക്ഷിച്ചു. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം, ആ കാര്യത്തിൽ അവന് ഒരു ഉറപ്പുണ്ടായിരുന്നു. പിതാവ് തന്നെ സ്നേഹിക്കുന്നു എന്ന ഉറപ്പ് അവനുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയാണ്. വലിയ വിരുന്ന് നടക്കുകയാണ്. ഓ, കയ്യിൽ വിരലിൽ ഇപ്പോൾ പൊന്മോതിരമുണ്ട്, കാലിൽ ചെരുപ്പുണ്ട്, മേത്തരമായ അങ്കി, ദ ബെസ്റ്റ് റോബ് എന്നാണ് അവിടെ പറയുന്നത്. ഏറ്റവും മേത്തരമായ അങ്കി ധരിച്ച് ഓ ആ വിരുന്നുശാലയിലെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിട്ട് പിതാവിന്റെ വലതുവശത്ത് പിതാവിന്റെ മുദ്രമോതിരം അണിഞ്ഞ് അവനങ്ങനെ വിലസുകയാണ്. എന്താണ് അവനെ ആ നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്? ഒറ്റക്കാര്യം എന്താണ്? അവൻ ഏറ്റവും അധപ്പതനത്തിൽ ചെന്നിട്ടും പിതാവിന്റെ സ്നേഹത്തെ കുറിച്ച് അവനൊരു ബോധ്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, സഹോദര സഹോദരി, ചെറുപ്പക്കാര, കുഞ്ഞെ, ഞാൻ ഇന്ന് രാവിലെ പറയട്ടെ, ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ എത്ര എത്ര താഴേക്കിടയിലേക്ക് പോയാലും ദൈവം എന്നെ സ്നേഹിക്കുന്നു. അവിടുത്തെ സ്നേഹം തീർന്നു പോവുകയില്ല. അവിടുത്തെ സ്നേഹം നിത്യസ്നേഹമാണ്. നിത്യസ്നേഹം കൊണ്ട് എന്നെ സ്നേഹിക്കുന്നവനാണ് അവിടുന്ന് എന്നുള്ള നിലയിലുള്ള ഒരു ഉറപ്പ് അതുണ്ടായാൽ മതി. അതുണ്ടായാൽ എന്തുണ്ടാകും? അതുണ്ടായാൽ ദൈവം നമ്മളെ സൂക്ഷിച്ചോളും, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ചോളും. ഒരുപക്ഷെ പിൻപാറ്റത്തിൽ പോയതിരിക്കാം, പക്ഷെ അവിടുന്ന് മടക്കി വരുത്തി നമ്മളെ സൂക്ഷിച്ചോളും. ഇതാണ് ദൈവം ചെയ്യുന്ന ഒരു കാര്യം. നമുക്ക് ദൈവത്തെ ദൈവസന്നിധിയില് ദൈവം ചെയ്യുന്ന ഈ കാര്യത്തെ നോക്കുക. ഇവിടെ നമ്മളാണോ ഭാരപ്പെട്ട കാര്യം ചെയ്യുന്നത്, ദൈവമാണോ ഭാരപ്പെട്ട കാര്യം ചെയ്യുന്നത്? നമ്മൾ ഒരു ഭാരപ്പെട്ട കാര്യവും ചെയ്യുന്നില്ല. പണ്ടൊരാൾ പറഞ്ഞു, അമ്പലപ്പുഴ പാൽപായസം കുടിക്കുക എന്ന് പറയുന്ന ഒരു ജോലിയാണ്. ഒരാളുടെ ജോലി അമ്പലപ്പുഴ പാൽപായസം രുചിച്ചു നോക്കുക എന്നുള്ളതാണ് ജോലി എന്നിരിക്കട്ടെ. അതൊരു ജോലിയാണോ? എന്നാൽ അങ്ങനെ ജോലിയുള്ള ചില ആളുകളുണ്ട്, അവരുടെ ജോലി എന്ന് പറയുന്നത് അത് ടേസ്റ്റ് ചെയ്ത് അതിന്റെ ടേസ്റ്റ് ശരിയാണോ എന്ന് നോക്കുക. അതൊരു ജോലിയാണെന്ന് തോന്നാത്ത വണ്ണം അതൊരു സന്തോഷകരമായ ഒരു ജോലിയാണ്. ഇന്ന് പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണോ? ഒരു പ്രയാസവുമില്ല, ഒരു പ്രയാസവുമില്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ആ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ബാക്കി വീഴാതെ നമ്മളെ നിർത്തുന്ന കാര്യം ആരേറ്റു? പ്രയാസമുള്ള കാര്യം ദൈവം ചെയ്തു. ആ ദൈവത്തിലുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായാൽ മതി. പലപ്പോഴും വിശ്വാസം എന്നുള്ള വാക്ക് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. ചിലത് പറയാറുണ്ടല്ലോ, അയ്യോ ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല, അയ്യോ എന്റെ വിശ്വാസം വളരെ കുറവാ. വിശ്വാസം വിശ്വാസം എന്ന് പലരും പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവരിലുള്ള എന്തോ ഒരു കാര്യമാണ് എന്നുള്ള മട്ടിലാണ്. അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു നാണയം എടുത്ത് കാണിക്കുന്നത് പോലെ എന്റെ വിശ്വാസം ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ, എന്നാ ഒരു നാണയം പോലെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഹൃദയത്തിലുള്ള എന്തോ ഒരു കാര്യമാണ് ഈ വിശ്വാസം എന്നാണ് പലരുടെയും ചിന്ത. എന്നാൽ ചില നാളുകൾക്ക് മുമ്പ് എന്റെ കണ്ണ് തുറന്ന ഒരു കാര്യം ഞാൻ പറയാം. ഓ, കഴിഞ്ഞ ഒന്ന് രണ്ട് നൂറ്റാണ്ട് മുമ്പ് ഹന്ന വിറ്റാൽ സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു ദൈവദാസി ക്രിസ്ത്യാനികളുടെ സന്തോഷത്തിന്റെ രഹസ്യം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അവർ വിശ്വാസത്തെ വേറൊരു തലത്തിൽ പറഞ്ഞു. അതെന്റെ കണ്ണു തുറന്നു. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കാണിക്കുന്ന ഒരു കാര്യമല്ല, പേശിൽ നിന്ന് ഒരു നാണയം എടുത്ത് കാണിക്കുന്ന പോലെ ഒരു കാര്യമല്ല. മറിച്ചെന്താ, വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പുറത്തുള്ള ഒരു കാര്യമാണ് എന്നാണ് ആ സഹോദരി എഴുതിയത്. എന്ന് വെച്ചാൽ അവരൊരു ഉദാഹരണം പറഞ്ഞു. പലപ്പോഴും നമ്മുടെ മീറ്റിങ്ങുകളിൽ ഈ ഉദാഹരണം പലരും പറയാറുള്ളതാണ്, പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രത്തോളം അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ ഉദാഹരണം ഇങ്ങനെയാണ്. നമ്മള് ഒരു പാലം കടക്കാനായിട്ട് പോകുന്നു, ഒരു ചെറിയ പുഴ കടക്കാനായിട്ട് പോവുക. അവിടെ ഒരു തടിപ്പാലമേ ഉള്ളൂ, ഒരു ഒരു തെങ്ങിന്റെ കീറ് നെടുകെ ഇട്ടിട്ടേ ഉള്ളൂ. അതേ കൂടെ കയറി നടക്കാനായിട്ട് നമ്മളോട് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്? നമുക്കൊരു വിശ്വാസമില്ല, വിശ്വാസമില്ല. ഇതേ കൂടെ കയറി നടന്ന അക്കരെ ചെല്ലുമോ അതോ ഞാൻ വീണു പോകുമോ? ഒരു വിശ്വാസമില്ല. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഏതിനാ? ആ കിടക്കുന്ന തെങ്ങിന്റെ ആ കീറിനെ കുറിച്ച് നമുക്കൊരു വിശ്വാസമില്ല. അപ്പൊ നമ്മുടെ പുറത്താണ് അവിടെ ആ വിശ്വാസം, നമ്മുടെ ഉള്ളിലല്ല. എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് മാറി ആ പുഴയുടെ കുറുകെ ഒരു നല്ല കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു പാലമുണ്ടെന്നിരിക്കട്ടെ. ഇപ്പൊ നമ്മളോട് പറയാ, ഈ പാലത്തെ കൂടെ അക്കരെ കടക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല അവിശ്വാസവും ഉണ്ടോ? ഇല്ല. നമ്മൾ വളരെ ധൈര്യത്തോടെ ആ കോൺക്രീറ്റ് പാലത്തെ കൂടെ അക്കരെ കടക്കും. കാര്യം ആ കോൺക്രീറ്റ് പാലം വളരെ ബലവത്താണ്, ബലമുള്ള പാലമാണ്, നല്ല സിമെന്റ് കോട്ട, പാമ്പൻ പാലം എന്നൊക്കെ പറഞ്ഞ് പല പരസ്യങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അത് അത്ര ഉറപ്പുള്ളതാ, അതിനെക്കുറിച്ച് സംശയമില്ല. നമ്മളെന്ത് ചെയ്യും? ആ കോൺക്രീറ്റ് പാലത്തിലൂടെ വേഗം അങ്ങ് നടക്കും. എന്നാൽ ഈ തടിപ്പാലത്തെ വരുമ്പോഴോ, അയ്യോ നമുക്ക് അതിലോട്ട് അതിൽ കൂടെ പോകാനായിട്ട് നമുക്ക് വിശ്വാസമില്ല. കോൺക്രീറ്റ് പാലത്തെ കയറാൻ നമുക്ക് വിശ്വാസമുണ്ട്, തടിപ്പാലത്തെ കയറാൻ വിശ്വാസമില്ല. അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പുറത്തുള്ള ഒരു കാര്യമാണ്. കോൺക്രീറ്റ് പാലം, തടിപ്പാലം, രണ്ടും നമുക്ക് നമ്മുടെ നമ്മിലുള്ളതല്ല, നമുക്ക് പുറത്തുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യമല്ല. ഒരു കണക്കിൽ ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ഞാനിത് പറയുന്നത്. മറിച്ചെന്താ, നമുക്ക് പുറത്ത് നമ്മൾ ആ ദൈവം സർവശക്തനാണ്, എന്നെ നടത്തിക്കോളും, എന്നെ അങ്ങ് അക്കരെ എത്തിച്ചോളും എന്നുള്ള നമുക്ക് പുറത്തുള്ള ദൈവത്തിലുള്ള ഒരു വിശ്വാസമാണ്. അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുത്തു കാണിക്കേണ്ട ഒരു കാര്യമല്ല. ആ ദൈവമുണ്ട്, ദൈവം നമ്മളെ അക്കരെ എത്തിച്ചോളും എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കാൻ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല, ഇല്ല. ദൈവം സർവശക്തനാണ്. ആ കോൺക്രീറ്റ് പാലത്തെക്കാൾ എത്രയോ മടങ്ങ് സർവശക്തനാണ് ദൈവം. ആ കോൺക്രീറ്റ് പാലത്തെക്കാൾ എത്രയോ മടങ്ങ് ഉറപ്പുള്ളവനാണ് ദൈവം. അതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് സത്യത്തിൽ സംശയമില്ല. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ദൈവത്തിന്റെ സർവശക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. നോക്കുക പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്നത് ദൈവം സർവശക്തനാണ്. ആ കാര്യം പറയുന്നതിന് വല്ല നമ്മൾ ഉള്ളിൽ നിന്ന് അത്രയും ശ്രമപ്പെട്ട ഒരു വിശ്വാസം കൊണ്ടുവരണോ? വേണ്ട വേണ്ട, ദൈവം സർവശക്തനാണ്. ആ ദൈവം നമ്മളെ കുറിച്ച് കരുതലുള്ളവനാണ്. ഈ രണ്ട് കാര്യങ്ങളിലുള്ള ഒരു ഒരു ഉറപ്പ്, അതാണ് വിശ്വാസം. അല്ലാതെ നമ്മൾ ഉള്ളിൽ നേതാണ്ടെല്ലാമോ കടഞ്ഞെടുത്ത് വിശ്വാസം എന്ന് പറഞ്ഞ ഒരു കാര്യം കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. മറിച്ചെന്താ, ദൈവം സർവശക്തനാണ്. ദൈവം, എന്റെ ദൈവം സർവശക്തനാണ്, അവനെന്നെ കുറിച്ച് കരുതലുള്ളവനാണ്. ഇതാണ് വിശ്വാസം. വിശ്വാസം സഹോദരി, നാളെ നീ വീണ്ടും അയ്യോ എനിക്ക് വിശ്വാസമില്ലേ വിശ്വാസമില്ലേ എന്ന് പറഞ്ഞ് കരയല്ലേ? വിശ്വാസമില്ലെന്ന് പറഞ്ഞ് പിശാചി നിന്റെ മനസ്സിൽ പിന്നെയും കുറ്റബോധം കൊണ്ടുവരുമ്പോൾ നീ ഒരു കാര്യം പറഞ്ഞാൽ മതി. നീ വാ കൊണ്ടുപോയിട്ട് പറയുക, എന്റെ ദൈവം സർവശക്തനാണ്, അതെനിക്ക് ഒരു സംശയവുമില്ല. എന്റെ ദൈവം എന്നെ കുറിച്ച് കരുതലുള്ളവരാണ്, അതിലും എനിക്കൊരു സംശയവുമില്ല. വിശ്വാസം എന്ന് പറയുന്ന അത്രയുമാണ്. അത് മതി, അതാണ് വിശ്വാസം. ദാറ്റ് ഈസ് ഇനഫ്, ഇനഫ് ആൻഡ് മോർ. പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. ദൈവം സർവശക്തനാണ്. ദൈവം കഴിവുള്ളവനാണ്. അവിടുന്ന് എന്നെ കുറിച്ച് കരുതലുള്ളവനുമാണ്. ഈ നിലയിലുള്ള ഒരു വിശ്വാസം, അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ഹന്നാ സ്മിത്ത് എന്ന് പറയുന്ന ആ സഹോദരി ആ കാര്യങ്ങൾ പല ഉദാഹരണങ്ങളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഏതാണ്ടോ കടഞ്ഞെടുത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനപ്പുറത്ത്, അതിന് പുറത്ത് സർവശക്തനായ ഒരു ദൈവത്തെ കാണുന്നതാണ്. നമ്മളെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവത്തെക്കുറിച്ച് ഒരു ഉറപ്പുള്ളതാണ്. അത്രയും മതി, അത്രയും മതി. ഇവിടെയും യൂദാ ലേഖനം എഴുതുമ്പോൾ അതിന്റെ 21-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്താ, ഈ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം അത് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമാണ്, ഒരു ഉറപ്പാണ്. അങ്ങനെ നമുക്ക് ഒരു വിശ്വാസവും ഉറപ്പുമുണ്ടെങ്കിൽ എന്താ, ദൈവം നമ്മളെ വീഴാതെ വണ്ണം സൂക്ഷിച്ച് നിർത്തി അവിടുന്ന് ആനന്ദത്തോടെ നമ്മളെ അക്കരെ എത്തിക്കും എന്നാണ് 24-ാമത്തെ വചനത്തിൽ പറയുന്നത്. ഇതാണ് ഇതിന്റെ രഹസ്യം, സന്തോഷത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഇതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ആരെങ്കിലും നിരാശപ്പെട്ടും ക്ഷീണിച്ചും എന്റെ കാര്യങ്ങൾ എങ്ങനെയാകും, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ട ദൈവത്തിന്റെ സ്നേഹത്തിലായിരുന്നാൽ മതി. ദൈവത്തിന് എന്നെ കുറിച്ച് സ്നേഹമുണ്ട് എന്നുള്ള കാര്യത്തിലുള്ള ഉറപ്പിൽ മാത്രം ഇരുന്നാൽ മതി. ദൈവം സർവശക്തനാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ബാക്കി കാര്യം വീഴാതെ കൊണ്ടുപോകുന്ന കാര്യം ദൈവം ചെയ്തോളും. ക്രിസ്ത്യൻ ജീവിതം ഭാരപ്പെട്ട ഒരു കാര്യമല്ല. ഭാരമുള്ള കാര്യം ദൈവം ചെയ്തു. ഏറ്റവും എളുപ്പമുള്ള കാര്യം, ഓ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പാൽപായസം കുടിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യം നമ്മൾ ചെയ്യുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവം ഇതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് അത് കംപ്ലീറ്റ് ചെയ്തു, ക്രൂശിൽ അത് പൂർത്തീകരിച്ചു. ഹാ, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. പൗലോസ് ഈ നിലയിലെ താനെ മുന്നോട്ട് പോകുമ്പോൾ തന്റെ ജീവിതത്തിലെ പലപ്പോഴും 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെ ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ഉറപ്പിലൊക്കെ താനെ മുന്നോട്ട് പോകുമ്പോൾ തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ അധൈര്യം ഉണ്ടാകാനുള്ള, ഡിസ്കറേജ്മെന്റ് ഉണ്ടാകാനുള്ള, ഡിസ്പെയർ ഉണ്ടാകാനുള്ള, നിരാശ ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന 3 രംഗങ്ങൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ആ 3 രംഗങ്ങളിലും താൻ എന്ത് പറയുന്നു? എനിക്ക് നിരാശയില്ല, നിരാശയില്ല എന്ന് താൻ ഏറ്റു പറയുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, നോക്കുക, അധൈര്യപ്പെടാതെ, ഡിസ്കറേജ്മെന്റ് ഇല്ലാതെ, നിരാശയില്ലാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നോക്കുക, പൗലോസൻ എന്താ, സാധാരണഗതിയിൽ ആർക്കും അധൈര്യം തോന്നാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇട്ട് താൻ പോവുകയാണ്. നമുക്കും ഈ കാര്യങ്ങളെല്ലാം അറിയാം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നെന്നും നമ്മളെക്കുറിച്ച് കരുതലുള്ളവരാണെന്നും അറിയാമെങ്കിലും പലപ്പോഴും ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു അധൈര്യം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ പൗലോസിന് അധൈര്യം ഉണ്ടാകാൻ വന്ന സാധ്യത എന്താ? നോക്കുക, പൗലോസ് നോക്കുമ്പോ പൗലോസിന്റെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോവുക. പഴയതുപോലല്ല, പഴയ ആരോഗ്യമില്ല. ഒരു 2 കിലോമീറ്റർ നടക്കുമ്പോ കിതച്ചു പോകുന്നു. പഴയ പോലല്ല, അയ്യോ ഞാൻ പ്രായമായോ, അയ്യോ മരണം വാതിക്കലെത്തിയോ എന്നുള്ള നിലയിൽ. പ്രത്യേകിച്ചും സഹോദരന്മാരും സഹോദരിമാരും പ്രായമായി വരുമ്പോ അവർക്കൊരു നിരാശ തോന്ന, അയ്യോ എന്റെ നല്ല കാലം കഴിഞ്ഞോ, അയ്യോ നമ്മുടെ കാലമെല്ലാം തീർന്നു, ഇനിയല്ല നമ്മളല്ല, നമ്മൾ വയസ്സിനും വയസ്സിനും കൂടെ എന്നൊക്കെ ചിലർ പറയുകയില്ലേ. ഞാനും ചിലപ്പോഴൊക്കെ അങ്ങനെ പറയാറുണ്ട്. അപ്പോ ഈ പ്രായമാകുമ്പോൾ നമുക്കൊരു നിരാശ വരാം. നോക്കുക, പൗലോസിന്റെ പുറമേയുള്ള മനുഷ്യൻ അതെങ്ങനാ, നാൾക്ക് നാൾ ക്ഷയിച്ചു പോവുക. നമ്മളൊരു ഗ്രാഫ് കാണുന്നത് പോലെ ഓരോ ദിവസം കഴിയും തോറും ആരോഗ്യം ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ക്ഷയിച്ചു പോവുക. ക്ഷയിച്ചു പോകുമ്പം പക്ഷെ വേറൊരു കാര്യം നടക്കുന്നുണ്ട്. എന്താ? അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചു വരിക, പുതുക്കം പ്രാപിക്കും. നോക്കുക, ദൈവത്തിനുള്ള ധൈര്യം, ദൈവത്തിനുള്ള സമാധാനം, ദൈവത്തിന്റെ കരുണയെക്കുറിച്ചുള്ള ഉറപ്പ്, ഇതെല്ലാം നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് അകമേയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിച്ച് അവൻ ശക്തി പ്രാപിച്ചു വരിക. പുറമേയുള്ള മനുഷ്യനോ? പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിച്ച് വരിക. നമ്മളെന്താ കാണുന്നുള്ളൂ? അകമേയുള്ള വളർച്ച കാണണമെങ്കിൽ വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കണം. നമ്മൾ മിക്കവാറും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന പുറമേയുള്ള മനുഷ്യന്റെ ക്ഷയം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞൊരു ദിവസം ബസ്സേ കയറിയപ്പോ, ബസ്സേ കയറി ഒരു വിധത്തിൽ തള്ളിക്കേറി കഴിഞ്ഞപ്പം അതിന്റെ ഡോറിന്റെ അടുത്ത് നിന്നപ്പോ എനിക്ക് ആകെപ്പാടെ ഒരു ചാഞ്ചല്യം. ഞാൻ ആളുകളുടെ ഇടയിൽ കൂടി ഇച്ചിരി മുന്നോട്ട് മാറി നിന്നു. കാര്യം വണ്ടി വല്ലതും ബ്രേക്ക് ഇട്ടാലേ കൈയ്യ് പിടിച്ചേക്കുന്ന മുറുകിയിട്ടില്ല, കയ്യിൽ ബാഗുണ്ട്, കൈയ്യ് പിടിച്ചേക്കുന്ന മുറുകിയിട്ടില്ല. ഈ വാതൊക്കെ കൂടെ തെറിച്ച് ഞാൻ പുറത്തു പോകുമോ എന്ന് പേടിച്ച് ഉള്ളിലോട്ട് മാറി നിന്നു. അപ്പൊ ഞാൻ ഓർത്ത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പാഞ്ഞു പോകുന്ന ബസ്സിന്റെ പുറകിലുള്ള കോവേണിയിൽ ഒറ്റ കൈ കൊണ്ട് പിടിച്ച് യാത്ര ചെയ്ത കാലങ്ങളിൽ ഞാൻ ഓർത്തുപോയി. അതൊരു ചെറുപ്പമായിരുന്നു, രക്തത്തളപ്പുള്ള ഒരു കാലം. കയ്യിലെ കോളേജിലെ പുസ്തകങ്ങൾ ഒരു കയ്യില്, മറ കൈ കൊണ്ട് ഒറ്റ കൈ കൊണ്ട് മാത്രം ഓടിപ്പോകുന്ന KSRTC ബസ്സിന്റെ കോവേണിയിൽ നിന്ന് യാത്ര ചെയ്ത കാലം ഞാൻ ഓർത്തുപോയി. ഇന്ന് അത് ചിന്തിക്കാൻ പോലും ഒക്കുകയില്ല, കൈ മുറുകയില്ല. ഓ, ശരീരം നമ്മുടെ നിയന്ത്രണത്തിലല്ല. ബസ്സിനകത്തായിട്ട് തന്നെ ഡോറിന്റെ അടുത്തു നിന്നും പേടിച്ച് മാറി നിൽക്കുക. പുറകെയുള്ളവൻ നാൾക്ക് നാൾ എന്ത് ചെയ്യുക? ക്ഷയിച്ചു വരിക, ആരോഗ്യം കുറഞ്ഞു വരിക, ശേഷി കുറഞ്ഞു വരിക. ഈ ശേഷി കുറഞ്ഞു വരുന്ന കാണുമ്പോൾ പ്രിയമുള്ളവരെ, സഹോദര സഹോദരി, നിനക്കും എനിക്കും ഒരു നിരാശ വരാം. പക്ഷേ പൗലോസ് പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിരാശപ്പെടുന്നില്ല, അധൈര്യപ്പെടുന്നില്ല. ഒരു കാര്യം കുറഞ്ഞു വരിക, പക്ഷെ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ടെന്ന് പൗലോസിന് ഉറപ്പുണ്ട്. നമ്മളും ഈ കാര്യം ഉറപ്പുവരുത്തിയാൽ മതി. എന്താ മതി? എന്ത് മതി? നമ്മുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചു വരുന്നു എന്നുള്ള ഒരു ഉറപ്പ് മതി. അതുണ്ടെങ്കിൽ ഈ മുന്നിൽ വരുന്ന ഇന്നലേക്കാളും ഇന്ന് നമ്മൾ നമ്മുടെ മരണത്തോട് ഒരു പടിയോട് അടുത്തു ഇല്ലേ? നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും യാഥാർത്ഥ്യമെന്ന് പറയാവുന്ന ഒരു കാര്യം എന്താ? കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ നമ്മൾ നമ്മുടെ ശവക്കുഴിയോട് ഒരാഴ്ചയോടെ അടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അടുത്തു വരുന്ന മരണത്തിന്റെ കാലൊച്ച കേട്ട് നമ്മളിങ്ങനെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ച് വയ്യാതെ വയ്യാതെ ഇങ്ങനെ പോകുമ്പോൾ ഒരു നിരാശ വരാം. സഭാപ്രസംഗി ആ കാര്യം പറയുന്നുണ്ട്. സഭാപ്രസംഗി വളരെ ഒരു വളരെ കവിതാത്മകമായ നിലയിൽ ആ കാര്യം പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. സഭാപ്രസംഗിയുടെ പുസ്തകം അതിന്റെ ഒടുവിലത്തെ അധ്യായം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, അതിന്റെ 12-ാം അധ്യായം നോക്കുക, അതിന്റെ 12-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങൾ. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. കിളിവാതിലുകളിൽ കൂടെ നോക്കുന്നവർ അന്ധന്മാരാകും. തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിങ്കിൽ ഉണർന്നു പോകും, പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും, ബദാവൃക്ഷം പൂക്കും, തുള്ളനിഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. നോക്കുക, അതിന്റെ 6-ാമത്തെ വചനം. അന്ന് വെള്ളിച്ചരൾ അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കിലെ കുടം ഉടയും, കിടത്തിങ്കിലെ ചക്രം തകരും, പൊടിവണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുത്തിലേക്ക് മടങ്ങിപ്പോകും. നോക്കുക, പ്രായമായി വരുമ്പോ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവിടെ സഭാപ്രസംഗി വളരെ ആലങ്കാരികമായിട്ട് പറയുന്നത്. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, നമ്മുടെ ഈ വീടിനെ, നമ്മുടെ ഈ ശരീരത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന കാവൽക്കാരെന്താ, നമ്മുടെ കയ്യും കാലുമാണ്. പ്രായമായി വരുമ്പോൾ അത് വിറയ്ക്കും. ബലവാന്മാർ കുനിയും. നമ്മുടെ നട്ടല്ല് പണ്ട് ആര് വന്നാലും ആരുടെയും മുമ്പില് നെഞ്ച് പിരിച്ചു കാട്ടി വിരിമാറു കാട്ടി നിന്ന ആളുകളൊക്കെ എന്താ, അപ്പൊ അതൊക്കെ നടക്കുമ്പോ ഒരു കൂനി വരും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും, പല്ല് പഴയതുപോലില്ല. അതുകൊണ്ട് അരയ്ക്കുന്നത് ചുരുക്കമാണ്, ചുരുക്കമാണ്, എന്ന കുറവാണ്. മഹാകവി കെ.വി. സേനൻ്റെ ഒരു പാട്ടുണ്ട്, മുപ്പതും രണ്ടുമുണ്ട് യുവാവിന് മുത്തിനോടൊത്ത ബന്ധം, നാൽപ്പതാകും വയസ്സിൽ കൊഴിഞ്ഞവ മിക്കതും പട്ടുപോകും, ഡോക്ടർ പറിച്ചതും പട്ടതും നീക്കിയാൽ ശിഷ്ടമേതാനുമുണ്ട് ഒട്ടും ഫലം വരാം എന്നാണ് അദ്ദേഹം എഴുതിയത്. യുവാവിന് എന്തുണ്ട്? മുപ്പതും രണ്ടും, മുപ്പത്തിരണ്ട് ദന്തങ്ങളുണ്ട്. മുപ്പതും രണ്ടുമുണ്ട് യുവാവിന് മുത്തിനോടൊത്ത ബന്ധം, മുത്തുപോലുള്ള പല്ലുകൾ. നാൽപ്പതാകും വയസ്സിലോ കൊഴിഞ്ഞത് മിക്കതും പട്ടുപോകും, കൊഴിഞ്ഞത് പലതും പട്ടുപോകും. അതിന് ഡോക്ടർ പറിച്ച് മാറ്റിയതുണ്ട്, പട്ടുപോയതുണ്ട്. ഡോക്ടർ പറിച്ചതും പട്ടതും നീക്കിയാൽ ശിഷ്ടമേതാനും അങ്ങനെയുണ്ട്. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന്, ശിഷ്ടമേതാനും കൊണ്ട് ഒട്ടും ഫലം വരാ. അരയ്ക്കുന്നവരെന്ത് ചെയ്യും? അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും, പലതും കൊണ്ടുവരുമ്പോൾ അവരാ, അത് വേണ്ട, എനിക്ക് വേണ്ട, അതെ അങ്ങോട്ട് കൊടുത്തേരെ. അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. നോക്കുക, അത് കഴിഞ്ഞെന്താ, കിളിവാതിലുകളിൽ കൂടെ നോക്കുന്നവർ അന്ധന്മാരാകും. പഴയതുപോലെയുള്ള കാഴ്ചയില്ല, കാഴ്ചയില്ല. തെരുവിലെ കടകൾ അടയും, ചെവിയിലെ പല ശബ്ദങ്ങൾ പലതുപോലെ കേൾക്കുന്നില്ല. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിൽ ഇങ്ങനെ ഉണർന്നു പോകും. ഒരു കൊച്ചു ശബ്ദം മതി, വെളുത്തിനെയങ്ങ് ഉണർന്നു പോകുക. പാട്ടുകാരികളൊക്കെയും തളരും, അവർ കൈസൊക്കെ പേടിക്കും, സ്റ്റെപ്പ് കയറാൻ വയ്യ, ഓ നിങ്ങളൊക്കെ കയറിക്കോ, ചെറുപ്പക്കാരി കയറിക്കോ, ഞാൻ താഴെ നിന്നോളാം. നടന്നു പോകുമ്പോൾ മുമ്പിൽ കുഴിയുള്ളതുപോലെ തോന്നും, വഴിയിൽ ചീരയുള്ളതുപോലെ തോന്നും. ആ ബദാം വൃക്ഷം പൂക്കും, നമ്മുടെ തലമുടി നരയ്ക്കും, തുള്ളരിഴഞ്ഞ് നടക്കും, നമ്മുടെ ശരീരത്തിലെ ജരാനരകൾ ബാധിക്കും, രോചനക്കുരു ഫലിക്കാതെ വരും, പഴയപോലെ കാര്യങ്ങളിൽ നമുക്ക് ആ രുചിയില്ലാതെ പോകും, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും, അന്ന് വെള്ളിച്ചരടത്തിൽ പോകും. ഈ ഭാഗങ്ങളൊക്കെ പല ദൈവദാസന്മാരും പല വിധത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. വെള്ളിച്ചരട എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണെന്ന് പറയുന്നവരുണ്ട്. സുഷുപ്ന കാന്തം, അത് അതെന്ത് പറ്റും, അതിന് അപകടം ഉണ്ടാകാം. പൊൻകിണ്ണം തകരാം, നമ്മുടെ തല, തലയിൽ ചിലപ്പോ കേട്ടിട്ടില്ലേ, ഒരു സെർബ്രൽ ഹെമറേജ് ഉണ്ടായി, എന്തോ പറ്റി, പൊൻകിണ്ണം തകർന്നതാ. ഉറവെങ്കിലെ കൂടെ ഉടയും. പമ്പ് ചെയ്യുന്ന ഹാർട്ട് അതങ്ങ് ഉടഞ്ഞു പോകും, എന്തു പറ്റി, കിടന്നുറങ്ങിയതായിരുന്നു, രാവിലെ കാണാനില്ലല്ലോ, അദ്ദേഹം കിടക്കാൻ നിന്നിട്ടില്ലല്ലോ, എന്തു പറ്റി. പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ഹാർട്ട് അങ്ങ് ഇല്ലാതായി പോയി, അങ്ങ് നിന്നുപോയി. ഉറവെങ്കിലെ കുടം ഉടയും, കിടച്ചെങ്കിലെ ചക്രം തകരും. ചിലർ പറയുന്നത് അത് അത് കിഡ്നിയെ കുറിച്ചാണ്, വൃക്കയെ കുറിച്ചാണ്. കിടച്ചെങ്കിലെ ചക്രം തകരും, കൊടി പണ്ടായിരുന്നു പോലെ. എന്തുമാകട്ടെ, വർഷങ്ങൾ കഴിയുമ്പോ ഇതെല്ലാം സംഭവിക്കും പ്രിയമുള്ളവർ, അതെല്ലാം സംഭവിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് ദൈനംദിന ജീവിതത്തിൽ ഓരോന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ബദാം വൃക്ഷം പൂക്കും, തുള്ളരിഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും. ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു വരുമ്പോ എന്താ ചുരുക്കം, എന്താ, പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കുകയാണ്. ക്ഷയിക്കുമ്പോ എന്താ നമുക്ക് നിരാശ തോന്നാം. പക്ഷെ പൗലോസ് രണ്ട് കൊരിന്ത്യർ നാലാം അധ്യായത്തിൽ പറഞ്ഞതെന്താ, നിരാശപ്പെടുന്നില്ല. കാരണം ഇതിനപ്പുറത്തൊരു കാര്യം താന് കണ്ടുകൊണ്ടിരിക്കുക. എന്താണ്? ഉള്ളിലുള്ള മനുഷ്യൻ നാൾക്ക് നാൾ, നാൾക്ക് നാൾ അവൻ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുക, പുതുക്കം പ്രാപിക്കുന്നു. നോക്ക് അതിന്റെ പതിനെട്ടാമത്തെ വാക്യം, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാ, ഒന്ന് നോക്കി എന്നല്ല പറയുന്നത്. എന്താ വിശ്വാസത്താൽ ഈ കാണാത്ത ചില കാര്യങ്ങളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. അകമേയുള്ള മനുഷ്യൻ അത് വർദ്ധിച്ചു വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ ഉള്ളിൽ ഒരു പുതുക്കമുണ്ടെങ്കിൽ ഈ പുറമേയുള്ള മനുഷ്യന്റെ ആ ക്ഷയം കണ്ടിട്ട് നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ടതായിട്ട് വരികയില്ല. സഹോദരി സഹോദരന്മാരെ, പ്രായമായ സഹോദരന്മാരെ, വാർദ്ധക്യത്തിലേക്ക് മന്ദം മന്ദം നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ചിലപ്പം സഹോദരന്മാരും പ്രത്യേകിച്ച് സഹോദരിമാര് തമ്മിൽ കൂടുമ്പോൾ എന്താ പറയുന്നത്, അയ്യോ ഇന്നലെ കാലിന് വേദനയായിരുന്നു, എന്തൊരു കഴപ്പ, നിങ്ങൾ ഈ പുറമേ ഉള്ള മനുഷ്യന്റെ ക്ഷയം പറയുമ്പം അകമേ ഉള്ള മനുഷ്യന്റെ പുതുക്കം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ, എന്നാലേ അത് ബാലൻസ് ചെയ്യുള്ളൂ. പലരും അത് പറയുന്നില്ല. നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. ഇനി നീ കഴപ്പായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇന്നലെ കാർമേഹം നിന്നതുകൊണ്ട് ഒട്ടും ഉറങ്ങിയില്ല എന്നൊക്കെ പറയുന്ന സഹോദരി നീ ഓർത്തോണം. നാൾക്ക് നാൾ അകമേ ഉള്ളവൻ പുതുക്കം പ്രാപിക്കുന്ന കാര്യം കൂടെ പറഞ്ഞോളാം, എന്നാലേ നിരാശപ്പെടാതിരിക്കുള്ളൂ. പൗലോസ് ആ നിലയിലായിരുന്നു. ആ കാര്യം കാണാനായിട്ട് അവന് കണ്ണുണ്ടായിരുന്നു, അതിനേക്ക് നോക്കിക്കൊണ്ട് അവനിരുന്നു. നമുക്ക് വളരെ വേഗത്തിൽ പോകാം. ഈ അധ്യായത്തില് ഇതാ നിരാശപ്പെടാവുന്ന മറ്റൊരു കാര്യത്തെ കുറിച്ച് പൗലോസ പറയുന്നു. അതിന്റെ നാലാം അധ്യായം അതിന്റെ പകുതി ഭാഗത്തേക്ക് കടന്നു വരുമ്പോ എട്ട് മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോ പൗലോസ് നിരാശപ്പെടുന്നില്ല എന്ന് പറയുന്നു. ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. നോക്കുക, മറ്റേത് ഒടുവിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ നിരാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ നിരാശ വരാവുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ അത്? ഡിസ്കറേജ്മെന്റ് വരാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ? നമ്മൾ ദിനംതോറും യേശുവിന്റെ മരണം ശരീരത്തിൽ വഹിക്കുന്നവരാണ്. യേശുവിന്റെ മരണം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പലരും യേശുവിന്റെ മരണം എന്ന് പറയുമ്പോൾ കാൽവറി ക്രൂശിലെ തന്റെ മരണം മാത്രമേ ചിന്തിക്കാറുള്ളൂ. എന്നാൽ യേശു ആ നിലയിലുള്ള ക്രൂശ് വഹിച്ച അതിനു മുമ്പ് തന്നെ തന്റെ ജീവിതത്തിലുടനീളം താന് ഒരു അദൃശ്യമായ ക്രൂശ് വഹിക്കുന്നുണ്ടായിരുന്നു. അതെന്താണ്? പിതാവേ നിന്റെ ഇഷ്ടം മതി, നിന്റെ ഇഷ്ടം മതി. പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തിവെച്ചുന്ന ആ ഒരു കാര്യം അതെന്താ? അത് മരണം തന്നെയാണ്, മരണം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പിതാവിനോടുള്ള സ്നേഹത്തിൽ വേണ്ടാന്ന് വെച്ചിരുന്നു. മറുപടി പറയാനായിട്ട് തീരുമാനിച്ച ചില കാര്യങ്ങൾ ഓ പിതാവിന്റെ ഇഷ്ടം അതല്ല എന്നുള്ളത് കൊണ്ട് അതിനോട് നമ്മൾ നോ എന്ന് പറയും. വേറെ ചില കാര്യങ്ങളിൽ പ്രതികാരം ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളില് ചിന്ത വന്നിട്ടും പിതാവിന്റെ ഇഷ്ടത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അതിനെ താഴ്ത്തി വെക്കുന്നു, വേണ്ട എന്ന് വെക്കുമ്പോ അതെല്ലാം യേശുവിന്റെ മരണം, യേശു കടന്നുപോയ ആ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച പിതാവിനോടുള്ള ഹിതത്തിൽ സ്വന്തം ഹിതത്തോട് നോ പറഞ്ഞ അങ്ങനെ ഒരു മരണം യേശു അദൃശ്യമായിട്ട് ശരീരത്തിൽ വഹിച്ചിരുന്നു. ആ മരണം തന്നെയാണ് നമ്മളും ശരീരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരാശ വരാം. പിന്നെ ആളുകൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കുന്നല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ദൈനംദിന ജീവിതത്തില് യേശുവിന്റെ മരണം നമ്മൾ ശരീരത്തിൽ വഹിക്കുമ്പോൾ നമുക്ക് നിരാശ വരാനായിട്ടൊരു സാധ്യതയുണ്ട്. പക്ഷെ പൗലോസ് പറയുന്നു, ഞാൻ നിരാശപ്പെടുന്നില്ല. എന്തുകൊണ്ടാ? ഈ മരണം എന്റെ ശരീരത്തിൽ കാണുമ്പം ഞാൻ അതിനപ്പുറത്തൊരു കാര്യം കാണുന്നുണ്ട്. എന്താ? യേശുവിന്റെ ജീവൻ എന്റെ ശരീരത്തിൽ ഓരോ മരണത്തോട് ചേർന്നും യേശുവിന്റെ ജീവനിലുള്ള ഒരു കുതിപ്പ് എന്റെ ശരീരത്തിലുണ്ട് എന്ന് താനെ പറയുക. ഇതിന്റെ അർത്ഥം നമുക്കറിയാവുന്നതുപോലെ നമ്മൾ പിതാവിനോടുള്ള സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മുടെ ഇഷ്ടങ്ങളോട് നോ എന്ന് പറഞ്ഞ് ആ എല്ലാം വിട്ടുകൊടുത്തു ആ കൈവിട്ടും ഒക്കെ നമ്മൾ പോകുമ്പോൾ പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊരു കാര്യം കാണണം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ജീവൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ജീവൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക, രണ്ട് കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിടത്ത് നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ കുറഞ്ഞു വരുമ്പം അകമേ ഉള്ള മനുഷ്യൻ കൂടുന്നു, കുറയുമ്പോൾ കൂടുന്നു. ഇവിടെ എന്താ? മരണവും കൂടുന്നു, മരണം കൂടുന്നതിനനുസരിച്ച് ജീവനും കൂടുന്നു. നാം അത് കാണണം. അത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയില്ല? നിരാശപ്പെട്ടു പോവുകയില്ല. അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മളറിയാം കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ അവന്റെ മരണം ദിനംതോറും വഹിക്കുമ്പോൾ എന്നുമെന്നും മരണത്തിന്റെ കാര്യവും എന്നുമെന്നും ക്രൂശിന്റെ കാര്യവും എന്ന് പറഞ്ഞ് നമ്മളങ്ങ് നിരാശപ്പെട്ടു പോകല്ലേ? ഇവിടെ ചെന്നാൽ എപ്പോഴും ക്രൂശിന്റെ കാര്യമേ ഉള്ളൂ, എപ്പോഴും മരണത്തിന്റെ കാര്യമേ ഉള്ളൂ, സ്വന്തം ഹിതത്തെ താഴ്ത്തി വെക്കുന്നതേ ഉള്ളൂ, ആരും നിരാശപ്പെട്ടു പോവുകയല്ലേ എന്ന് ചിലർ ചോദിക്കാം. ശരിയാണ്, നിരാശ വരാം. പക്ഷേ ഇങ്ങനെ നമ്മൾ മരണം വഹിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളൊരു യേശുവിന്റെ ജീവൻ പഴയതുപോലെയാണോ? പഴയതുപോലെയാണോ ഇപ്പൊ നമ്മൾ കാര്യങ്ങളെ കാണുന്നത്? ഒരു സഹോദരൻ പറയാറുണ്ട്, ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, ഇപ്പം ഞാൻ പലതും അങ്ങ് വിട്ടുകൊടുക്കും. യേശുവിന്റെ ജീവൻ തന്റെ ജീവിതത്തിൽ ഇങ്ങനെ അത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്, അതിലൊരു വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മരണം വഹിക്കുന്നുണ്ട് ശരീരത്തിൽ, പക്ഷെ ജീവനും അത് വർദ്ധിച്ചു വരികയാണ്. പ്രിയമുള്ളവരെ, സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ അത് കാണണം. പലരും അത് കാണുന്നില്ല. അത് കാണാതെ ഈ മരണം മാത്രം വഹിക്കുന്നല്ലോ വഹിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പൗലോസ് എന്ത് ചെയ്യുന്നു? പൗലോസ് പറയുന്നു, ഞാൻ നിരാശപ്പെടുന്നില്ല. നോക്കുക, അധൈര്യപ്പെടുന്നില്ല, നിരാശപ്പെടുന്നില്ല എന്ന് പറയുന്ന മറ്റൊരു കാര്യം കൂടെ 4:1 വാക്യത്തിൽ നമുക്ക് കാണാനേ കഴിയും. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷയുണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ നോക്കുക, ആ വാക്ക് വീണ്ടും വരുന്നു, അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിന് കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കും. ഇത് തന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ തനിക്ക് എന്തു ചെയ്യുന്നു? താൻ അധൈര്യപ്പെടുന്നില്ല എന്ന് വീണ്ടും പറയും. ഈ ശുശ്രൂഷ മറ്റു പലരും പൗലോസിന്റെ കാലത്ത് തന്നെ വേറെ തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്രൂശിന്റെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുന്ന ആ ഒരു ശുശ്രൂഷ ആർക്കുണ്ട്? പൗലോസിനുണ്ട്. നമുക്കൊക്കെ ആ ശുശ്രൂഷയുണ്ട്. അതുള്ളപ്പം എന്ത് സംഭവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ? അതിന്റെ തൊട്ട് മുകളിലുള്ള വചനം നോക്കുക, 3:18 നോക്കുക. നമ്മൾ തേജസ്സിനേ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചൊരു വർത്തമാനമായിട്ട് വരുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവം ഉള്ളപ്പം ഇവിടെ വേറെ ചിലത് നമ്മൾ ഒഴിവാക്കുന്നു, കുറയുന്നുണ്ട്. എന്താ? ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച് ഉപായം വേണ്ടെന്ന് വെച്ച് ദൈവജനത്തിൽ കൂട്ടുചേർക്കാതെ അങ്ങനെ പല കാര്യങ്ങൾ ത്യജിക്കുമ്പോൾ ഇവിടെ ഇതാ ഉള്ളില് തേജസ്സിന്മേൽ തേജസ് ഒരു കാര്യം കൂടുകയാണ് ചെയ്യുന്നത്. ആ ഇവിടെ നമ്മള് നമ്മുടെ ചുറ്റുപാടുമുള്ള പല ആളുകളും ഓ ദൈവജനത്തെ ഈ നിലയിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ഒരു കാര്യത്തിനായിട്ടാണ് നമ്മളെ വിളിച്ചത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെ മുന്നോട്ട് ഒത്തിരി പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഫലകരമായിട്ടും ഒക്കെ പോകുമ്പം നമ്മൾ വിചാരിക്കും, അയ്യോ ഞങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ 4, 3, 7 പേരെ ഉള്ളല്ലോ. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗ് നോക്കുമ്പോൾ കുറച്ച് പേരെ ഉള്ളൂ. അധൈര്യപ്പെട്ടു പോകാനൊരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മള് സഭ എന്നുള്ള നിലയില് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു വളർച്ച നമ്മൾ കാണണം. അത് കാണുമ്പം അധൈര്യമില്ല. പ്രിയമുള്ളവരെ, ഈ 2 കൊരിന്ത്യർ 4 പൗലോസ് 3 അധൈര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് അധൈര്യമില്ല എന്നാണ് പറഞ്ഞത്. ഈ 3 ഭാഗങ്ങളും നമ്മൾ ചിന്തിച്ചു. നമ്മൾ 1 ചിന്തിച്ചത് ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പ്രായമായി വരുമ്പോൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു വരുമ്പം ഓ അധൈര്യം വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ ഉള്ളിലെ മനുഷ്യന്റെ ആ പുതുക്കം അതില് അതുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി. ഈ താഴത്തേത് കുറഞ്ഞു വരുമ്പം മറ്റേത് കൂടി വന്ന് വരട്ടെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അധൈര്യപ്പെടാനായിട്ടില്ല. അതുപോലെ ദിനംതോറുമുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മരണത്തിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നാം നമ്മുടെ ഇഷ്ടത്തെ താഴ്ത്തിവെച്ച് ആ മരണത്തെ നമ്മുടെ ശരീരത്തിൽ പേറുമ്പോൾ ഓ മരണം കൂടിക്കൂടി വരികയാണെന്ന് തോന്നും. പക്ഷേ വേറൊരു കാര്യവും കൂടിക്കൂടി വരുന്നുണ്ട്. അതെന്താ? യേശുവിന്റെ ആ ജീവനും നമ്മുടെ നമ്മളെ വെളിപ്പെട്ട് വരികയാണ്. ഈ കാര്യം നമ്മൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതോ മരണത്തിന്റെ സാഹചര്യങ്ങളിൽ നമ്മൾ മരണം മാത്രമേ വർദ്ധിച്ചു വരുന്നുള്ളോ? അങ്ങനെയല്ല. നമ്മൾ ദൈവഹിതപ്രകാരമാണ്, ദൈവഹിതപ്രകാരം പെറുപിറുക്കാതെ, ആ സാഹചര്യത്തിന് മുമ്പിൽ പെറുപിറുക്കാതെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ആ ക്രൂശിനെ സഹിച്ചാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടുന്നുണ്ട്. യേശുവിന്റെ ജീവനിൽ ഒരു വളർച്ച നടക്കുന്നുണ്ട്. അത് നടക്കുന്നുവെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അങ്ങനെ വരുമ്പം മരണം കൂടിയാലും ജീവനും കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ ഒരു ശുശ്രൂഷ എന്നുള്ള നിലയിൽ, ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ അധൈര്യപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ പൗലോസ് പറയുന്നു, 4:1 പറയുന്നു, ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങൾ പലതും കുറയ്ക്കുന്നു. ഏതൊക്കെ കുറയ്ക്കുന്നു? മറ്റു പലതും ചെയ്യുന്ന ഉപായങ്ങൾ ഞങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. മറ്റു പലരും ചെയ്യുന്ന ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്നത് ഞങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. മറ്റു പലരും രഹസ്യങ്ങൾ കൈയാളുമ്പോൾ ഞങ്ങൾ രഹസ്യങ്ങളെ വേണ്ടെന്ന് വെക്കുന്നു, കുറയ്ക്കുന്നു കുറയ്ക്കുന്നു. പക്ഷെ അങ്ങനെ കുറയ്ക്കുമ്പം തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കൊരു വളർച്ച മറുവശത്ത് നടക്കുന്നുണ്ട്. അത് കാണുമ്പം പൗലോസിന് എന്തില്ല? അധൈര്യമില്ല, അധൈര്യമില്ല. നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ടിരിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, നാം യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കണ്ടത് ദൈവം ഈ സാഹചര്യങ്ങളിൽ ഒന്നും നമ്മളെ കൈവിട്ട് കളയുകയില്ല എന്ന ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ഒരു ഉറപ്പ് നമ്മൾ ഉള്ളവരായിട്ട് നമ്മൾ നിൽക്കണം. ആ ഉറപ്പ് നമുക്കുണ്ടാകണം. ദൈവം എന്നെ കൈവിടുകയില്ല, ദൈവത്തിന്റെ സ്നേഹം എന്നിൽ തീർന്നു പോവുകയില്ല. ആ ഉറപ്പുണ്ടെങ്കിൽ മരണകരമായ സാഹചര്യങ്ങളിൽ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുമ്പോ, ശുശ്രൂഷയുടെ രംഗത്ത് വലിയ റിസൾട്ട് കാണാതിരിക്കുമ്പോഴും ഒക്കെ ഒക്കെ നമ്മളെ വീഴാതെ ദൈവം നിർത്തിക്കൊള്ളും എന്നുള്ള വലിയ ഉറപ്പ് നമുക്കുണ്ടാകും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് നിരാശ വരാവുന്ന സ്വാഭാവികമായ സാഹചര്യങ്ങളുണ്ട്. പൗലോസിനെ പോലെ ശക്തനായ ഒരു മനുഷ്യന് നിരാശ വരാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മൂന്ന് സാഹചര്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ മരണം വഹിക്കുമ്പോൾ നിരാശ വരാം. അതുപോലെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എന്ന് കാണുമ്പോൾ നിരാശ വരാം. ശുശ്രൂഷാ രംഗത്ത് ഒരു വലിയ വിജയമാകാതെ ഇരിക്കുന്നു എന്ന് കാണുമ്പോൾ നിരാശ വരാം. പക്ഷേ അവിടെയൊക്കെ അദൃശ്യമായ ഒരു കാര്യം നടക്കുന്നുണ്ട്, കാണാത്ത ഒരു കാര്യം നടക്കുന്നുണ്ട്. ആ നിത്യതയുടെ ഒരു തലത്തിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. അതെന്താണ്? തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ഒരു കാര്യം, യേശുവിന്റെ ജീവൻ വഹിക്കുന്ന ഒരു കാര്യം, യേശുവിന്റെ ജീവനിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യം, അകതയുള്ള മനുഷ്യൻ പുഷ്ടിപ്പെടുന്ന ഒരു കാര്യം, ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, നടക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തിയാൽ, പ്രിയമുള്ളവരെ, നമ്മൾ മറ്റൊന്നിനെ കുറിച്ച് നിരാശപ്പെടാതെ ധൈര്യത്തോടെ നമുക്ക് കർത്താവിന്റെ സ്നേഹത്തിൽ ആ അടിത്തറയിൽ അടിയുറച്ചവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടൊക്കും. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ഈ കാര്യത്തിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ ആളുകൾ നേട്ടമെന്നും ഓ മഹത്വമെന്നും ഒക്കെ പറയുന്ന പല കാര്യങ്ങളും നമുക്കില്ല, നമുക്കില്ല. പക്ഷെ നമുക്ക് നിരാശയില്ല. എന്തുകൊണ്ട് നിരാശയില്ല? തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ഒരു കാര്യം നമ്മിൽ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തെ പിതാവിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തി വെച്ചുകൊണ്ട് നമ്മൾ യേശുവിന്റെ മരണത്തെ വഹിക്കുമ്പോൾ ജീവൻ വെളിപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുമ്പോൾ അകമയുള്ളത് ശക്തിപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ടിരിക്കാം. അതുകൊണ്ട് നിരാശപ്പെടാതെ ധൈര്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ വീഴാതെ സൂക്ഷിച്ചുകൊള്ളും, വീഴാതെ നടത്തിക്കൊള്ളും.